അപ്പോസ്തലനായ പൗലോസ് തെസ്സലോനിക്കർ എഴുതിയ ഒന്നാം ലേഖനം ഒന്നാം അധ്യായം അതിൻ്റെ ആറാമത്തെ വാക്യവും അതിൻ്റെ ഒമ്പതാമത്തെ വാക്യവും. അപ്പോസ്തലനായ പൗലോസിനാൽ സ്ഥാപിക്കപ്പെട്ട ഒരു ലോക്കൽ സഭയായിരുന്നു തെസ്സലോനിക്ക സഭ. ഫിലിപ്പിയിലെ കഷ്ടാനുഭവങ്ങൾക്ക് ശേഷം, കഷ്ടത്തിന് ശേഷം, ആ പൗലോസും സീലാസും കൂടെ തെസ്സലോനിക്ക എന്ന സ്ഥലത്തേക്ക് കടന്നു വരുവാനിടയായി തീർന്നു. അപ്പോസ്തല പ്രവർത്തന പുസ്തകം 17:1-9 വാക്യങ്ങളിൽ ആ കാര്യം വളരെ സവിസ്തരമായി പ്രസ്താവിച്ചിട്ടുണ്ട്. അവിടെ കടന്നു വന്ന് ആ യഹൂദന്മാരുടെ പള്ളിയിൽ 3 ശബ്ബത്തുകളിൽ ദൈവത്തിൻ്റെ വചനത്തെ ആധാരമാക്കിക്കൊണ്ട് പൗലോസ് പ്രസംഗിച്ചു. അങ്ങനെ ഉടലെടുത്തതായ ഒരു കൂട്ടായ്മയായിരുന്നു തെസ്സലോനിക്ക സഭ. അവിടെ താൻ പ്രസംഗിച്ചപ്പോൾ തൻ്റെ പ്രസംഗ വിഷയം കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ചായിരുന്നു. യേശു ക്രിസ്തുവിനെ ഉയർത്തി കാട്ടിക്കൊണ്ടാണ് വിശുദ്ധ പൗലോസ് തൻ്റെ പ്രസംഗം ആരംഭിച്ചതും ആ തുടർന്ന് പ്രസംഗം ചെയ്തതും യേശു ക്രിസ്തുവിനെ കുറിച്ചായിരുന്നു. താൻ ഇപ്രകാരമാണ് പറഞ്ഞത്, ക്രിസ്തു നമുക്ക് വേണ്ടി അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി കഷ്ടം അനുഭവിക്കണം, ക്രിസ്തു ആ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കണം. ഇതായിരുന്നു പൗലോസിന്റെ വിഷയം. ദൈവമക്കളെ, കർത്താവായ യേശു ക്രിസ്തു നമുക്കെല്ലാവർക്കും വേണ്ടി കഷ്ടം അനുഭവിച്ചു. വ്യർത്ഥവും പ്രതിരുമാരുമുള്ള നമ്മുടെ നടപ്പിൽ നിന്ന് നമ്മളെ വീണ്ടെടുത്തിരിക്കുന്നത് പൊന്ന വെള്ളി മുതലായ അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല, ക്രിസ്തു എന്ന നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിന്റെ വിലയേറിയ രക്തം കാൽവരി ക്രൂശിൽ എനിക്കും നിങ്ങൾക്കും വേണ്ടി ചീന്തപ്പെട്ട രക്തത്തിന്റെ വിലയുടെ പ്രൈസ്വഹല്യ വിലയാണ് ഇന്ന് പകർക്കാരം ഇവിടെയിരിക്കുന്ന ഞാനും നിങ്ങളും എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അതുമാത്രമല്ല, നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി ഉയർത്തെഴുന്നേറ്റു. ഇന്ന് പകർക്കാലം ഞാൻ നിങ്ങൾ ആരാധിക്കുന്നത് ജീവനുള്ള ദൈവത്തെയാണ്. സ്തുതിപ്പാൻ കഴിയുമോ? ദൈവത്തെ മഹത്വപ്പെടുത്താൻ കഴിയുമോ? ഞാനും നിങ്ങൾ സ്തുതിക്കുന്നത് ജീവനുള്ള ദൈവത്തെയാണ്. ഇവിടെ വിശുദ്ധ പൗലോസ് ഇപ്രകാരം പറയുന്നു, ബഹുകഷ്ടം നിങ്ങൾ സഹിക്കേണ്ടി വന്നിട്ടും പരിശുദ്ധാത്മാവിന്റെ സന്തോഷത്തോടുകൂടെ ദൈവത്തിന്റെ വചനം നിങ്ങൾ കൈക്കൊണ്ടു, ഞങ്ങൾക്കും കർത്താവായ യേശു ക്രിസ്തുവിനും നിങ്ങൾ അനുകാരികളായി തീർന്നു. ദൈവമക്കളെ, ഇതിൽ നിന്ന് നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത്? ഒരു ദൈവത്തിന്റെ പൈതലിന് ബഹുവിധമായ കഷ്ടങ്ങളുണ്ട്, ബഹുവിധമായ പ്രശ്നങ്ങളുണ്ട്. ഒരു പക്ഷേ ഇന്ന് പകൽക്കാലം ഇവിടെ കൂടിയിരിക്കുന്ന ദൈവമക്കൾക്ക് ശാരീരികമായ കഷ്ടതയായിരിക്കാം. വർഷങ്ങളായി, നാളുകളായി എന്റെ ജീവിതത്തിൽ ശാരീരികമായി ഞാൻ അനുഭവിക്കുന്ന വേദനയ്ക്ക്, പ്രയാസങ്ങൾക്ക് ഒരു വിടുതലും ഇല്ലല്ലോ എന്ന് ഭാരത്തോടെ വന്നിരിക്കുന്ന ദൈവത്തിന്റെ പതിലെ, ഇന്ന് രാവിലെ ഞാൻ നിങ്ങൾ ഓർക്കണം, നമ്മുടെ കർത്താവ് നമ്മുടെ കഷ്ടതകളെ, പ്രൈസ് ഗോഡ്, നമുക്ക് വേണ്ടി ഓ നമ്മുടെ വേദനകളെ ചുമന്നവനാണ്. യെശയ്യാപ്രവചനം 53-ാം അധ്യായത്തിൽ പ്രകാരം പറഞ്ഞിരിക്കുന്നു, അവൻ സാക്ഷാൽ നമ്മുടെ വേദനകളെ ചുമന്നു, നമ്മുടെ രോഗങ്ങളെ അവൻ വഹിച്ചു, അവന്റെ അടിപ്പിണലുകളാൽ നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ശാരീരിക കഷ്ടതയിൽ കൂടെ കടന്നു പോകുന്ന ദൈവത്തിന്റെ പതിലെ നിശ്ചയമായി ഒരു വിടുതലുണ്ട്, ഒരു സൗഖ്യമുണ്ട്. ഇന്ന് പറഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാം. അത് മാത്രമല്ല, വേറെ ചിലർക്ക് ഒരു പക്ഷേ കുടുംബത്തിൽ നിന്നുള്ള പ്രശ്നങ്ങളായിരിക്കാം, കഷ്ടതകളായിരിക്കാം, നമ്മൾ സ്നേഹിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ടവരിലുള്ളതായ കഷ്ടതകളായിരിക്കും, വേദനകളായിരിക്കാം നമുക്കുള്ളത്. നമ്മുടെ സ്വന്തക്കാര് ഒരുപക്ഷെ നമ്മുടെ കൈവിട്ടേക്കാം, നമ്മുടെ ചർച്ചക്കാര് നമ്മുടെ കൈവിട്ടേക്കാം, ഹല്ലേലൂയ, നമ്മുടെ ദേശക്കാര് നമ്മളെ കൈവിട്ടേക്കാം, എന്നാൽ നമ്മളെ കൈവിടാത്തവനായ ഒരു കർത്താവ് നമുക്ക് വേണ്ടിയുണ്ട്. എനിക്ക് നിങ്ങൾക്ക് വേണ്ടി മുതൽ മുടക്കിയവനായ, രക്തം ചീന്തി തന്നവനായ കർത്താവ്. ദൈവമക്കളെ, ഒരിക്കലും എന്നെയും നിങ്ങളെയും മറക്കുന്നവരല്ല. ആരെല്ലാം നമ്മളെ മുച്ചുമടക്കെന്ന് പറഞ്ഞ് തള്ളിക്കളഞ്ഞാലും ആരെല്ലാം നമ്മളെ മറന്നു കളഞ്ഞാലും നമ്മളെ മറക്കാത്ത ഒരു സ്വർഗം നമുക്ക് വേണ്ടിയുണ്ട്. പ്രൈസ് ഗോഡ്. ബഹു കഷ്ടം നിങ്ങൾ എന്താണ് സഹിക്കേണ്ടി വന്നു. പ്രൈസ് ഗോഡ്. അപ്പോ റോമാലേഖനം 8-ാം അധ്യായം അതിന്റെ 18-ാം വാക്യത്തിൽ പ്രകാരം വായിക്കാൻ കഴിയുന്നുണ്ട്. നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് നമ്മൾ വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല എന്ന് ഞാൻ എണ്ണുന്നു. അപ്പോസ്തല പോലീസ് പറയുകയാണ് ഈ കാലത്തിലെ, അതായത് ഇപ്പോൾ നമ്മളോട് ബന്ധത്തിൽ ദൈവത്തിന്റെ ആത്മ സംസാരിക്കുന്ന ഒരു വിഷയമുണ്ട്. ഈ കാലയളവിൽ ഞാനും നിങ്ങളും അനുഭവിക്കുന്ന കഷ്ടങ്ങളുണ്ടല്ലോ, അതെന്താ? അത് വെറും നിസ്സാരമാണ്, അത് സാരമില്ല. ദൈവമക്കളെ, നമ്മൾ അന്യോന്യം പറയണം, അന്യോന്യം ധൈര്യപ്പെടുത്തണം. സഹോദരങ്ങൾ, സഹോദരിമാർ, അന്യോന്യം ധൈര്യപ്പെടുത്തണം. സഹോദര, സഹോദരി, ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന വേദനയുണ്ടല്ലോ, ഈ കഷ്ടങ്ങളുണ്ടല്ലോ, ഈ പ്രയാസങ്ങളുണ്ടല്ലോ, ഇതൊക്കെ എന്താണ്? ഇതൊക്കെ സാരമില്ല. പ്രൈസ് ഗോഡ്. എന്നാൽ അതിന് മുഖാന്തരമായി താനൊരു കാര്യം പറയുന്നുണ്ട്, നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ്, എന്നിലും നിങ്ങളിലും വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടങ്ങൾ എന്താണ്? സാരമില്ല. അതിന്റെ അർത്ഥം എന്താണ്? പ്രൈസ് ഗോഡ്. നമ്മുടെ ഈ മാനുഷികമായ ശരീരത്തിൽ എന്താ എന്നും ദുഃഖവും വേദനയും പ്രയാസവുമാണ്. എന്നാ ദൈവക്കളെ, നമ്മളൊരു കാര്യം നമ്മൾ ഓർക്കണം, നമ്മുടെ ഈ ശരീരം വിട്ടാറുണ്ടല്ലോ, നമുക്കൊരു സ്വർഗീയമായ ശരീരമുണ്ട്. ഇത് മണ്ണ് മണ്മയമായ ശരീരമാണ്, എന്നാ സ്വർഗീയമായ ശരീരത്തെ പ്രാപിപ്പാൻ പോകുകയാണ്. 2 കൊരിന്ത്യർ 5-ാം അധ്യായം അതിന്റെ 1-ാം വാക്യം വായിക്കുന്നു, കൂടാരമാകുന്ന ഞങ്ങളുടെ ഭവഭവനം അഴിഞ്ഞുപോയാൽ കൈപ്പണിയല്ലാത്ത ദൈവത്തിന് ദാനമായ ഒരു കെട്ടിടം ഞങ്ങൾക്ക് സ്വർഗത്തിലുണ്ടെന്ന് ഞങ്ങൾ അറിയുന്നു. നമുക്കൊരു വലിയ പ്രത്യാശയുണ്ട്, നമുക്കൊരു വലിയ ധൈര്യമുണ്ട്, നമുക്ക് സ്വർഗത്തിലൊരു കെട്ടിടമുണ്ട്. കർത്താവ് പറഞ്ഞു, നിങ്ങളുടെ ഹൃദയം എന്ത് ചെയ്യരുത്, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. ദൈവത്തിൽ വിശ്വസിപ്പിൻ, എന്നിലും വിശ്വസിപ്പിൻ. എന്റെ പിതാവിന്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്, ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു. നമ്മുടെ കർത്താവ് പറയുകയാണ്, ഇല്ലെങ്കിൽ, അങ്ങനെ ഒരു വാസസ്ഥലം ഇല്ലായിരുന്നെങ്കിൽ, അങ്ങനെ ഒരു കെട്ടിടം ഇല്ലായിരുന്നെങ്കിൽ ഞാൻ അതും നിങ്ങളോട് പറയുമായിരുന്നു. പ്രൈസ് ഗോഡ്. എന്നാൽ ഞാൻ നിങ്ങൾക്ക് സ്ഥലം ഒരുക്കുവാൻ പോകുന്നു. ഞാൻ നിങ്ങൾക്ക് സ്ഥലം ഒരുക്കി കഴിഞ്ഞാൽ ഓ, ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങൾ ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എന്റെ അടുക്കൽ ചേർത്തുകൊള്ളും. ഓ, നമുക്ക് പ്രത്യാശയുണ്ട്. ഹല്ലേലൂയ. പ്രൈസ് ഗോഡ്. നമുക്ക് ധൈര്യമുണ്ട്. ഹല്ലേലൂയ. നമുക്ക് വലിയ പ്രത്യാശയുണ്ട്. ഇനി എത്ര അല്പകാലം കഴിഞ്ഞിട്ട് വരുവാനുള്ളവരും താമസിക്കുമില്ല. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ഈ ദിവസങ്ങൾ ദൈവക്കളെ നമുക്ക് വിശ്വസിക്കാം, ഈ ദിവസങ്ങളൊന്നിൽ നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി കടന്നു വരും. ഹല്ലേലൂയ. പ്രൈസ് ഗോഡ്. ഓ, കർത്താവിന്റെ വരവിനെ പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് ലഭിച്ചില്ലായിരിക്കാം. അതുകൊണ്ട് ഇവർ സന്തോഷത്തോടുകൂടെ ഇവർ ദൈവത്തിന്റെ വചനം കൈക്കൊണ്ടെന്ന്. അത് മാത്രമല്ല, പൗലോസ് പറയുകയാണ്, ഞങ്ങൾക്കും ക്രിസ്തുവിനും എന്താണ്? അധികാരികളായിത്തീർന്നു. പൗലോസ് പറഞ്ഞത് ഞങ്ങൾക്ക്, അതായത് പൗലോസിനും തീമത്യോസിനും ശീലാസിനൊക്കെയും ഇവരെന്തായിത്തീർന്നു? ഇവർ അധികാരികളായിത്തീർന്നു. പിന്നാലെ കർത്താവിനാണ് പറയുന്നത്. അപ്പോ ഒരു കാര്യം മനസ്സിലാക്കണം, പ്രിയപ്പെട്ട ദൈവമക്കളെ, എന്നെ നിങ്ങളെ കാണുന്നവർ കർത്താവിനെ കാണുവാനിടയായിത്തീരണം. എന്റെ ശുശ്രൂഷ മൂലം, എന്റെ സംസാരം മൂലം, എന്റെ പ്രവർത്തനം മൂലം, എന്റെ ഇടപാട് മൂലം ആരും ക്ഷീണിക്കുവാനിട വരരുത്. നമ്മൾ അന്യോന്യ ദൈവമക്കളാ. നമുക്കൊരു കടമ ഒരു കർത്തവ്യം കർത്താവ് വന്നിട്ടുണ്ട്. അത് ഞാൻ പറയാം, അന്യോന്യം നാൾ കഴിയുന്നു എന്ന് കാണും തോറും ഇത് അധികം അധികമായി ചെയ്യേണ്ടതാകുന്നു. എന്താണ്? അന്യോന്യം പ്രബോധിപ്പിക്കണം. Let us encourage each other. ഇംഗ്ലീഷ് കൊടുത്തിരിക്കുന്നത് ദൈവമക്കളെ നമ്മൾ അന്യോന്യം എന്താണ് അറിയാമോ? അന്യോന്യം പ്രബോധിപ്പിക്കണം, അന്യോന്യം പ്രോത്സാഹിപ്പിക്കണം. ഹാലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഇവിടെ ഇവർ എന്താ അറിയാമോ? പിന്നെ പറയുന്നു, കർത്താവിനും അനുകാരികളായി തീർന്നു. ഒൻപതാം വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ അവിടെ ഇവർക്ക് ഉള്ളതായ മൂന്ന് അവസ്ഥയെ കുറിച്ച് അപ്പോസ്തല പൗലോസ് പറഞ്ഞിട്ടുണ്ട്. ഒന്ന്, ഇവരുടെ കഴിഞ്ഞ കാലങ്ങളിലെ അനുഭവം. ഭൂതകാലം. രണ്ട്, ഇവര് ഈ ലേഖനം എഴുതുമ്പോൾ ആയിരിക്കുന്ന സന്ദർഭമുണ്ട്. നമ്മളിപ്പോൾ ആയിരിക്കുന്ന സന്ദർഭം അത് വർത്തമാനകാലമാണ്, ഇനിയും വരുവാൻ പോകുന്ന ഒരു കാലം അത് ഭാവി കാലമാണ്. പ്രൈസ് ഗോഡ്. ഇവരുടെ പഴയ കാലം എന്താണ്? അവിടെ എഴുതിയിരിക്കുന്നു, അവർ വിഗ്രഹങ്ങളെ സേവിച്ചവരായിരുന്നു. അവിടെ എഴുതിയിട്ടുണ്ട്, നിങ്ങൾ വിഗ്രഹങ്ങളെ വിട്ടു എന്ന് എഴുതിയിട്ടുണ്ട്. ഇവരുടെ പൂർവകാലം പൗലോസ് നന്നായി അറിയാം. പൗലോസ് അവർ ചെന്നപ്പോൾ ഇവർ വിഗ്രഹങ്ങളെ സേവിച്ചവരായിരുന്നു. ദൈവമക്കളെ, ഇന്ന് കാലം നമ്മളൊരു കാര്യം ഓർക്കണം, ഞാനും നിങ്ങൾ കഴിഞ്ഞ കാലങ്ങൾ ആരായിരുന്നു? ഓ, ദൈവത്തിന് വിരോധമായി ഒരുപക്ഷെ ക്രൂശ ശത്രുക്കളായി നിന്നവരായിരുന്നു നമ്മൾ. എന്നാൽ ഹല്ലേലൂയ, കർത്താവിന്റെ വലിയ കൃപ കൊണ്ട് അവൻ നമ്മളെ വിടുവിച്ചു, അവൻ തന്റെ മക്കളും അവകാശികളുമാക്കി തീർത്തു. എല്ലാ പ്രിയപ്പെട്ടവർക്കും ദൈവമക്കൾക്കും അവരുടെ ഒരു പൂർവ്വകാലം പറയുവാനുണ്ട്. ഇന്ന് സാക്ഷി കൊടുത്താൽ പഴയകാലം ഒന്ന് പറയാൻ പറഞ്ഞാൽ പറയും, ഓ, ഞാൻ പണ്ട് ഹല്ലേലൂയ കർത്താവിന് വിരോധമായി പ്രവർത്തിച്ച വ്യക്തിയായിരുന്നു, ഞാൻ ദോഷപ്രവർത്തികളായിരുന്ന വ്യക്തിയായിരുന്നു എന്ന് പറയുവാൻ കഴിയും. പൗലോസ് അപ്പോസ്തലൻ തന്റെ അനുഭവത്തെ കുറിച്ച് ഇപ്രകാരം പറയുന്നുണ്ട്, മുമ്പേ ഞാൻ ഉപദ്രവിയായിരുന്നു, മുമ്പേ ഞാൻ ദൂഷകനായിരുന്നു, പ്രൈസ് ഗോഡ് എന്നൊക്കെ പറയുന്നുണ്ട്. എന്നാൽ ഇപ്പോൾ നമ്മൾ ആരാച്ചെന്ന് അറിയാമോ? ഇപ്പോൾ നമ്മൾ സത്യ ദൈവത്തെ സേവിക്കുന്നവരായി തീർന്നു. തെസ്സലോനിക്കയിലുള്ളതായ വിശുദ്ധന്മാരെ പൗലോസ് സംബോധന ചെയ്യുന്നു, പറയുന്നു, നിങ്ങൾ വിഗ്രഹങ്ങളെ എന്ത് ചെയ്തു? വിഗ്രഹങ്ങളെ വിട്ടു തിരിഞ്ഞു. ഇപ്പോൾ പഴയതിലേക്ക് എന്താ? പഴയതിലേക്ക് ഇനി എന്താ എന്ത് ചെയ്യരുത്? നിങ്ങൾക്ക് പോകുവാൻ പാടില്ല. പഴയത് കഴിഞ്ഞുപോയി. ഒരുത്തൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു. പഴയത് കഴിഞ്ഞുപോയി. ഇതാ സകലം എന്താണ്? ഇതാ സകലം പുതിയതായി തീർന്നു. ഒരു ദൈവത്തിന്റെ പഴയ കണ്ടാൽ അവന്റെ മുഖത്ത് നോക്കിയാൽ അറിയാം. പ്രൈസ് ഗോഡ്. ഒരുപക്ഷെ പ്രശ്നങ്ങൾ കൂടെ കടന്നു പോകുന്ന വ്യക്തിയായിരിക്കാം അല്ലേ? അനേക മാസങ്ങളായി ശമ്പളം കിട്ടാതിരിക്കുന്ന വ്യക്തിയായിരിക്കാം, ആ ജോലി നഷ്ടപ്പെട്ട വ്യക്തിയായിരിക്കാം. എന്നാൽ അവരുടെ മുഖത്ത് നോക്കുമ്പോൾ അറിയാമോ, ഒരു പ്രത്യേകത ഉണ്ട്. അതിന്റെ കാരണം അവൻ ദൈവത്തിന്റെ പൈതലായി തീർന്നുള്ളതാണ്. പ്രൈസ് ഗോഡ്. പഴയതെല്ലാം പോയി. പ്രൈസ് ഗോഡ്. പഴയ സംസാരം പോയി, പഴയ പ്രവർത്തനം പോയി, പഴയ നടപ്പ് പോയി. പ്രൈസ് ഗോഡ്. പഴയ നിൽപ്പ് പോയി. ഇതാ സകലം പുതിയതായി തീർന്നു. ഇപ്പോൾ ഇവരുടെ അവസ്ഥ എന്താ അറിയാമോ? ഇവർ ജീവനുള്ള സത്യ ദൈവത്തെ എന്താണ്? സേവിക്കുന്നവരാണ്. പ്രൈസ് ഗോഡ്. അല്ലെങ്കിൽ ആരാധിക്കുന്നവരാണ്. ഈ തെസ്സലോനിക്കയിലുള്ളതായ ദൈവമക്കളോട് ചേർന്നുകൊണ്ട് എനിക്കും നിങ്ങൾക്കും പറയുവാൻ കഴിയും, ഞാൻ ജീവനുള്ള ദൈവത്തെയാണ് സേവിക്കുന്നത്. ഒരിക്കൽ ഏലിയാവ് ആഹാബിന്റെ കൊട്ടാരത്തിലേ കടന്നു ചെന്നു. നല്ല ചൈനസിനെ നടന്നില്ലയാണ്. ആരും ചെയ്തില്ല. ഏലിയാവിനും ചെയ്തില്ല. ആരും തടഞ്ഞു നിർത്തിയില്ല. ദൈവത്തിന്റെ പേരിലെ ദൈവത്തിന്റെ അഭിഷേകം ഉണ്ടെങ്കിൽ ഉണ്ടല്ലോ ശക്തിയോടും പോടാൻ കഴിയും. ആർക്കും തടയിടാൻ കഴിയത്തില്ല. കൊട്ടാരത്തിലേക്ക് ചെന്നിട്ട് പറയുകയാണ്, ഞാൻ സേവിച്ചു നിൽക്കുന്ന യഹോവയാണ്, ഞാൻ പറഞ്ഞല്ലാതെ ഈ ദിവസങ്ങളിൽ മഞ്ഞും മഴയും ഉണ്ടാകുകയില്ല. ഏലിയാവിന് അറിയാമായിരുന്നു, ഏലിയാവ് സേവിക്കും ദൈവം. ഏലിയാവ് സേവിക്കും ദൈവം വിശ്വസ്തനാണെന്ന് അറിയാമായിരുന്നു. ഏലിയാവ് സേവിക്കും ദൈവം തനിക്ക് വേണ്ടി കരുതുന്നവരാണെന്ന് അറിയാമായിരുന്നു. തനിക്ക് വേണ്ടി തല പോറ്റി പുലർത്തുന്നവരാണെന്ന് അറിയാമായിരുന്നു. ദൈവമക്കളെ, എന്ത് പകൽക്കാലം ഓ നമ്മൾ സേവിക്കുന്നത് ജീവനുള്ള ദൈവത്തെയാണ്. അപ്പോസ്തല പൗലോസ് തന്നെ റോമിലേക്ക് കപ്പലിൽ യാത്ര ചെയ്യുമ്പോൾ 276 പേരുമായിട്ടാണ് കപ്പൽ യാത്ര ചെയ്യുന്നത്. അപ്പോസ്തല പ്രവർത്തന പുസ്തകം 27 അധ്യായത്തിൽ ആ യാത്രയെ കുറിച്ച് കൊടുത്തിട്ടുണ്ട്. കടലിൽ ഈശാനമൂലൻ എന്നതായ കാറ്റ് അടിച്ച് ഈ കപ്പൽ തകരും എന്ന് എല്ലാവരും വിചാരിച്ചു. അവരുടെ ആശയെല്ലാം അറ്റുപോയി. അവർ അനേക ദിവസങ്ങളായി ഭക്ഷണം പോലും കഴിക്കാതെ അവർ വിഷമത്തിൽ കൂടെ കടന്നുപോവുകയാണ്. അവിടെ എഴുതിയിട്ടുണ്ട് 276 പേര് ആ കപ്പലിൽ ഉണ്ടായിരുന്നു എഴുതിയിട്ടുണ്ട്. ദൈവമക്കളെ ആരടുത്ത ദൈവത്തിന് കൂടുമെന്നറിയാമോ? ദൈവദാസിനടുത്ത്, ദൈവദാസന്മാരടുത്ത്, ദൈവദാസിമാരടുത്ത്. ഏതെല്ലാം കോളുകൾ അടിച്ചാലും ഏതെല്ലാം തിരമാലകൾ അടിച്ചാലും ദൈവത്തിന്റെ പതിലെ മറന്നു പോകരുത്. പേശോർ, നമ്മൾ സേവിക്കുന്ന കർത്താവുണ്ടല്ലോ, നമ്മൾ പ്രാർത്ഥിക്കുന്ന കർത്താവ് പേശോർ തന്റെ ദൂതനയക്കും. പേശോർ എത്രയൊക്കെ വിശ്വസിക്കാൻ കഴിയും? മറ്റുള്ളവരുടെ ദൂതനയച്ചോ? പ്രാർത്ഥിക്കുന്ന പൗലോസിന്റെ അടുക്കൽ അയച്ചെന്ന രാത്രിയിൽ ദൈവത്തിന്റെ ദൂതൻ എന്റെ അടുക്കൽ വന്നു. പേശോർ എന്റെ ഉറയവനും ഞാൻ സേവിച്ചു വരുന്ന ദൈവത്തിന്റെ ദൂതൻ എന്റെ അടുക്കൽ വന്ന് പറഞ്ഞു, പൗലോസെ നീ എന്ത് ചെയ്യരുത്, അവരൊക്കെ ഭയപ്പെട്ടോട്ടെ. മറ്റുള്ളവരൊക്കെ എന്ത് ചെയ്യട്ടെ, നീ എന്റെ ദാസനാ, നീ എന്റെ ദാസിയാണ്, നീ ഭയപ്പെടേണ്ട ആവശ്യമില്ല. പ്രശ്നം വരുമ്പോൾ, പ്രതിഫലം വരുമ്പോൾ ദൈവത്തിന്റെ പൈതല് കാറ്റുകൾ അടിക്കട്ടെ, ഓരോ തിരമാലകളും പടകളും വരെ ആഞ്ഞടിക്കട്ടെ, എനിക്കും നിങ്ങളും ഭയപ്പെടുവാൻ ഹല്ലി പ്രേശോർ യാതൊരു കാരണവുമില്ല. കാരണം പ്രേശോർ നമ്മൾ സേവിക്കുന്ന ഒരു ദൈവമുണ്ട്, നമ്മളെ കാണുന്ന ഒരു കണ്ണുണ്ട്. പ്രേശോർ ഇവിടെ ഇല്ലാത്ത സേവിക്ക സഭ, പ്രേശോർ അവർ ദൈവത്തെ സേവിക്കുന്നവരായി. അത് മാത്രമല്ല, ഈ 5 അധ്യായങ്ങളിൽ അവസാന വാക്യങ്ങൾ ദൈവമക്കൾ ശ്രദ്ധിച്ച് വായിച്ചാൽ അറിയാം, അവിടെ എല്ലാം കൊടുത്തിട്ടൊരു കാര്യമുണ്ട്. കർത്താവിന്റെ വരവിനെ പറഞ്ഞുകൊണ്ടാണ് ഈ 5 അധ്യായങ്ങളും അവസാനിപ്പിക്കുന്നത്. ഇവിടെ നമ്മൾ വായിച്ചത് എന്താണ്? നമ്മുടെ കർത്താവ് വരും, നമ്മുടെ കർത്താവ് വരും. കോപത്തിൽ വിടുവിക്കുന്നവരുമായ യേശു സ്വർഗത്തിൽ നിന്നും വരും. വരുന്നത് കാണുവാൻ വേണ്ടിയാണ് ഈ ദൈവമക്കൾ കാത്തിരിക്കുന്നത്. അനേക നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തെസ്സലോനിക്കയിലുള്ളതായ വിശുദ്ധന്മാർ കാത്തിരുന്നത് ഞങ്ങൾ സേവിക്കുന്നവനായ കർത്താവ് ഈ ദിവസങ്ങളിൽ മടങ്ങി വരും. 5 അധ്യായങ്ങളിലും അവസാന ഭാഗങ്ങളിലും ഇത് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഇയ്യോബിന്റെ ജീവിതത്തിന് വലിയ പ്രത്യാശ ഉണ്ടായിരുന്നു, എന്റെ ത്വക്ക് ഇങ്ങനെ നശിച്ച ശേഷം ദേഹസഹിതനായി ഞാൻ എന്റെ ദൈവത്തെ കാണും. അന്യ കണ്ണുകൊണ്ടല്ല, എന്റെ സ്വന്തം കണ്ണുകൊണ്ട് തന്നെ ഞാൻ എന്റെ ദൈവത്തെ കാണും. ദൈവക്കളെ, നമുക്കൊരു വലിയ പ്രത്യാശയുണ്ട്, നമ്മുടെ കർത്താവ് ഈ ദിവസങ്ങൾ ഒന്നിൽ മടങ്ങി വരും. പ്രൈസ് ഗോഡ്. നമ്മുടെ പൗരത്വം സ്വർഗത്തിലാകുന്നു. അവിടെ നിന്ന് കർത്താവായ യേശു ക്രിസ്തു രക്ഷിതാവായി വരുമെന്ന് നാം കാത്തിരിക്കുന്നു. അവ സകലം കീഴ്പ്പെടുത്തുവാൻ കഴിയുന്നതായ തന്റെ വ്യാപാര ശക്തി കൊണ്ട് നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ അവന്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടുത്തും. നമ്മുടെ പ്രത്യാശ നമ്മുടെ കർത്താവ് മടങ്ങി വരുമെന്നുള്ളതാണ്. ഇന്ന് രാവിലെ സമയം ദിവസമായിരിക്കുമ്പോൾ നമ്മുടെ പ്രത്യാശ ഒന്നുകൂടെ പുതുക്കണം. ഓ, കഷ്ടങ്ങൾ വർദ്ധിക്കുമ്പോൾ, വേദനകൾ വർദ്ധിക്കുമ്പോൾ ദൈവത്തിന് പതിലെ ഞാൻ നിങ്ങൾ പറയണം, എന്റെ കർത്താവ് മടങ്ങി വരും. 1-ാം നൂറ്റാണ്ടിൽ ആ ദൈവമക്കൾ കാണുമ്പോൾ അവര് കൈകൊടുത്ത് പറയുന്നൊരു കാര്യമുണ്ടായിരുന്നു, മാറാമാഥ. അതിന്റെ അർത്ഥം നമ്മുടെ കർത്താവ് വരുന്നു. കാലസംഭവങ്ങൾ, ഇന്ന് നടക്കുന്ന കാര്യങ്ങൾ വിളിച്ചറിയിക്കുന്നു, നമ്മുടെ കർത്താവ് മടങ്ങി വരും. ഹാലേലുയ, പ്രൈസ് ദി ലോർഡ്. കാണേൻ, നാം ദൈവമക്കൾ വിളിക്കപ്പെടുവാൻ പിതാവ് നമുക്ക് എത്ര വലിയ സ്നേഹം തന്നിരിക്കുന്നു. നാം ഇന്നതാകുമെന്ന് ഇതുവരെ എന്താണ്, ഇതുവരെ പ്രത്യക്ഷമായില്ല. എന്നാൽ അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവനെ താൻ ഇരിക്കുന്നത് പോലെ തന്നെ കാണുന്നതാകുകൊണ്ട് അവനോട് സദൃശന്മാരാകുമെന്ന് നാം അറിയുന്നു. കുറച്ചു മുമ്പേ കഥാഭാസൻ പ്രസംഗിച്ചു, ക്ലാസ് പറഞ്ഞു, നമ്മൾ കഴിഞ്ഞകാല അനുഭവങ്ങളിൽ നല്ലവരായി ജീവിച്ചവരായിരിക്കാം. എന്നാൽ കർത്താവിന്റെ വരവിങ്കൽ എടുക്കപ്പെടണമെന്നുണ്ടെങ്കിൽ അവസാന നിമിഷം വരെ ആ കാവളം കേൾക്കുന്ന നാൾ വരെ നീളണമോ? വിശ്വസിയോടെ ജീവിക്കണം. ഈ നാലാം ചാഴ്ചയിൽ ഒരു കാര്യമുണ്ട്, അറിയാത്ത കാര്യമാണ്. കർത്താവ് താൻ ഗംഭീര നാഥത്തോടും പ്രധാന ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും സ്വർഗത്തിൽ നിറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ ആ മരിക്കുന്നതിന് അല്പം മുമ്പ് ചുറ്റിലകപ്പെടാണ്ട് ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പ് ഉയർച്ചകൾക്ക് പിന്നെ ജീവനോട് ശേഷിക്കുന്ന നാം ഓരോരുത്തരും എന്നെഴുതിയിരിക്കുന്നത് വിശുദ്ധിയോട് ജീവിക്കുന്ന നിർമ്മലയോട് ജീവിക്കുന്ന ദൈവത്തിന്റെ പതിനിർദ്ദേശം എഴുതിയിരിക്കുന്നത് നാം ഓരോരുത്തരും അവനെ ആകാശം മേളിലേൽക്കപ്പെടുകയും ചെയ്യും. ഇങ്ങനെ നമ്മളെപ്പോഴും കർത്താവിനോട് കൂടെയിരിക്കും. പ്രൈസ് ലോർഡ്. ഒന്ന് യോഹന്നാൻ മൂന്നാം അധ്യായത്തിൽ ഞാൻ വായിച്ചു വാങ്ങി പ്രവചിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അവനിൽ ഈ പ്രത്യാശയുള്ളവരെല്ലാം എന്ത് ചെയ്യണം? അവൻ നിർമ്മലനായിരിക്കുന്ന പോലെ എന്ത് ചെയ്യണം? നമ്മേ തന്നെ നിർമ്മലീകരിക്കണം. പ്രൈസ് ലോർഡ്. ബഹുകഷ്ടം സഹിക്കേണ്ടി വന്നിട്ടും അവർ പരിശുദ്ധാത്മാവ് സന്തോഷത്തോടുകൂടെ ദൈവത്തിന്റെ വചനം കൈക്കൊണ്ടു ഞങ്ങൾക്കും ക്രിസ്തുവിനും അനുകാരികളായി തീർന്നു. ഇന്ന് പകൽക്കാലം കേട്ട ദൈവത്തിന്റെ വചനത്തിന് മുമ്പിൽ ദൈവമക്കളെ നമുക്ക് ഒരു നിമിഷം കണ്ണുകൾ അടച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. നമ്മുടെ ജീവിതത്തിൽ കഷ്ടങ്ങൾ വരുമ്പോൾ, പ്രയാസങ്ങൾ വരുമ്പോൾ, വേദനകൾ വരുമ്പോൾ, നിന്ദകളും ആക്ഷേപങ്ങൾ വരുമ്പോൾ നമ്മുടെ കർത്താവിന്റെ വരവിനെ നോക്കി പാർത്തുകൊണ്ട് പ്രത്യാശയോടെ ജീവിപ്പാൻ ആവശ്യമായ കൃപയ്ക്ക് വേണ്ടി ദൈവമക്കളെ നമുക്ക് എല്ലാവർക്കും ചേർന്ന അല്പസമയം ഹല്ലേലൂയ ഒന്നിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ്.